Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യ മഹോത്സവത്തെ ആധാരമാക്കിയുള്ള സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 59 വരെ വാക്യങ്ങൾ.
സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർണാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്.
മെയ് മാസം 26-ാം തീയതി സമാപിച്ച പാപ്പ ഫ്രാൻസിസിന്റെ ചരിത്ര പ്രാധാന്യമാർന്ന വിശുദ്ധനാട് തീർത്ഥാടനം അവസാനിച്ചത് ക്രിസ്തുവിന്റെ അന്ത്യത്താഴ വിരുന്നുശാലയിലായിരുന്നല്ലോ. വിശുദ്ധനാട്ടിലെ മെത്രാൻ സംഘത്തോടൊപ്പം പാപ്പ അവിടെ ദിവ്യബലി അർപ്പിച്ചു. തന്റെ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായിരുന്നെങ്കിലും ഈ പുണ്യസ്ഥാനത്തോട് ക്രൈസ്തവർക്കുള്ള ആത്മബന്ധവും അവകാശവും പാപ്പ അടിവരയിട്ട് പ്രസ്താവിക്കുകയുണ്ടായി. അന്ത്യത്താഴത്തിന്റെ വിരുന്നുശാല ഇന്ന് ഇസ്രായേലി അധീനത്തിലാകയാൽ സാധാരണഗതിയിൽ അവിടെ ദിവ്യബലി അർപ്പിക്കുക അസാധ്യമാണ്. ക്രിസ്തു പരിശുദ്ധ കുർബാന സ്ഥാപിച്ച വേദിയാണ് ഇതെങ്കിലും ഇന്ന് ആർക്കും അവിടെ ബലിയർപ്പിക്കാൻ അനുവാദമില്ല എന്ന സത്യം പാപ്പ ഖേദപൂർവം വെളിപ്പെടുത്തുകയുണ്ടായി. ലോകത്തുള്ള ക്രൈസ്തവർക്ക് മാത്രമായിട്ടല്ല ഈ വേദി സകലർക്കുമായി തുറക്കപ്പെടണമെന്ന് പാപ്പ ഇസ്രായേലി അധികൃതരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ത്യാഗത്തിന്റെ ദിവ്യ വിരുന്നാണ് ജെറൂസലേമിലെ മേൽമുറിയിൽ അനുവർത്തിക്കപ്പെട്ടത്. ഓരോ ബലിയിലും ക്രിസ്തു തന്നെ തന്നെ നമുക്കായി സമർപ്പിച്ചു നൽകുന്നു. അവിടുത്തോട് ചേർന്ന് നമ്മെ തന്നെയും നമ്മുടെ ജീവിതങ്ങളെയും നാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ദിവ്യ വിരുന്നിൽ നാം അവിടുത്തെ സ്നേഹിതരായിത്തീരുന്നു. ഞാൻ നിങ്ങളെ ദാസരെന്നല്ല സ്നേഹിതരെന്നല്ലേ വിളിച്ചത്. ക്രിസ്തു നമ്മെ തന്നെ അവിടുത്തെ സ്നേഹിതരാക്കുകയും ദൈവഹിതം നമുക്കായി വെളിപ്പെടുത്തി തരുവാൻ തന്നെ തന്നെ സ്വയം സമർപ്പിക്കുകയും ചെയ്ത ദിവ്യവിരുന്നിന്റെ നിത്യസ്മാരകമാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ക്രൈസ്തവന്റെ മാത്രം മനോഹാരിതയും സാധ്യതയുമാണ് ദിവ്യബലിയിലൂടെ നാം ക്രിസ്തുവിന്റെ സ്നേഹിതരായിത്തീരുന്നു. അവിടുന്നിലൂടെ ദൈവഹിതം നമുക്കായി വെളിപ്പെടുത്തപ്പെടുന്നു എന്നത്. അതോടൊപ്പം ഒഴിച്ചുകൂടാനാവാത്ത വേർപാടിൻ്റെയും വിഭജനത്തിൻ്റെയും ഒരനുഭവം ക്രിസ്തുവിൻ്റെ വിരുന്നുമേശ നമുക്ക് നൽകുന്നുണ്ട്. അന്ത്യത്താഴത്തിന് ശേഷം ഗെത്സെമൻ തോട്ടത്തിൽ സംഭവിക്കുന്നത് അതാണെന്ന് മനസ്സിലാക്കുക. അവിശ്വസ്തതയുടെ ഒറ്റുകൊടുക്കലും അകന്നുപോക്കും തള്ളിപ്പറയിലുമാണ് നാം അവിടെ കാണുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മിൽ ആർക്കു വേണമെങ്കിലും മറ്റൊരു ജൂദാസോ പത്രോസോ ആയിത്തീരാവുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളെ അഹന്തയോടും വെറുപ്പോടെയും കാണുകയും അവരെ വിധിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഓർക്കുക, നമ്മുടെ തന്നെ ചെയ്തികളാൽ ക്രിസ്തുവിനെ നാം ഒറ്റിക്കൊടുക്കുകയും തള്ളിപ്പറയുകയുമാണ് ചെയ്യുന്നത് എന്ന്. പരിശുദ്ധ കുർബാനയുടെ മനോഹാരിത പ്രകടമാക്കുന്ന മഹോത്സവമാണ് ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിൻ്റെ തിരുനാൾ കോർപ്പസ് ക്രിസ്തി അല്ലെങ്കിൽ കോർപ്പസ് ഡോമിനി. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, വിശുദ്ധ തോമസ് അക്യുനാസ് എന്നിവർ ദിവ്യകാരുണ്യ ഭക്തിയുടെ പ്രായോക്താക്കളായിരുന്നു. നിത്യതയുടെ ഔഷധമെന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ദിവ്യകാരുണ്യത്തെ വിശേഷിപ്പിച്ചപ്പോൾ ഏറ്റവും മഹത്തായ കൂദാശ എന്നാണ് തോമസ് അക്യുനാസ് അതിനെ വിശേഷിപ്പിച്ചത്. ലത്തീൻ ഭാഷയിൽ വിശുദ്ധ തോമസ് അക്യുനാസ് രചിച്ചിട്ടുള്ള 5 ദിവ്യകാരുണ്യ ഗീതികൾ പരിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രത്തിന്റെ സത്ത ഊറിയെത്തുന്നവയാണ് എന്ന് കാണാം. പാഞ്ചലിംഗ്വ ലവദാസ്യോനെ അതോരേ ഥേ ദേവോഥേ സാക്രിസ് സൊളേംനിസ് വെർബം സുഫേർണം എന്നിവയാണ് ഇന്നും പ്രചാരത്തിലുള്ള വിഖ്യാതമായ അക്വിനാസ് ദിവ്യകാരുണ്യ ഗീതികൾ. ദിവ്യകാരുണ്യ ഭക്തരും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ളവരുമായിരുന്ന 16 നൂറ്റാണ്ടിലെ വിൻസെന്റ് പോളും ആധുനിക യുഗത്തിലെ മദർ തെരേസയും തങ്ങളുടെ ജീവിതങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ പരിശുദ്ധ ദിവ്യകാരുണ്യം സഭയുടെ ലോകത്തുള്ള ആഴമായ സാമൂഹ്യ സാന്നിധ്യത്തിന്റെയും പ്രതീകമാണ് എന്നോർക്കുക. ജീവിതവീഥികളിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നവർക്കാണ് വേദനിക്കുന്നവരിലും വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും പരദേശികളിലും പാവങ്ങളിലും രോഗികളിലും കാരാഗ്രഹവാസികളിലും അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവാനും അവരുടെ സഹായത്തിനായി ഓടിയെത്തുവാനും സാധിക്കുന്നത്. ആഗോളവത്കരണം മനുഷ്യരെ പരസ്പരം കൂടുതൽ ആശ്രിതരാക്കുന്ന ഇക്കാലഘട്ടത്തിൽ ദൈവത്തിലുള്ള ശാശ്വതമായ ഐക്യം പടുത്തുയർത്താൻ സാധിച്ചില്ലെങ്കിൽ വ്യക്തിമാഹാത്മ്യവാദത്തിൻ്റെയും താൻ വലിയവനാണെന്ന ഭാവം കൊണ്ടുള്ള പരസ്പര പീഡനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കലുഷിതമായ അന്തരീക്ഷത്തിൽ നമ്മുടെയും ജീവിതങ്ങൾ വ്യഥപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം എപ്പോഴും ലക്ഷ്യം വഹിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ ഐക്യമാണ്. ഈ ലക്ഷ്യം അടിച്ചേൽപ്പിക്കാവുന്നതോ ആശയപരമോ സാമ്പത്തികമോ ആയ താൽപ്പര്യങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്നതോ അല്ല, മറിച്ച് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും വളരേണ്ടതാണ്. പരിശുദ്ധ കുർബാനയിൽ നിന്നും സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഈ വഴിയും ബോധ്യവും ക്രൈസ്തവർക്ക് അനുസ്യൂതം ആർജിക്കാവുന്നതാണ്, വളർത്തിയെടുക്കാവുന്നതാണ്. അന്ത്യത്താഴവിരുന്നിൽ അപ്പവും വീഞ്ഞും പകുത്തു നൽകിക്കൊണ്ട് ക്രിസ്തു സ്ഥാപിച്ച ബലി കാൽവരിയിലെ തന്റെ പരമയാഗത്തിന്റെ പ്രതിരൂപമായിരുന്നു. എല്ലാം സ്നേഹത്തിൽ ഉൾക്കൊണ്ട ക്രിസ്തുവിന് മറ്റുള്ളവർ തന്നിലേൽപ്പിച്ച അതിക്രമങ്ങളും അവസാനം കുരിശുമരണം പോലും സ്വാർപ്പണമായി മാറുന്നു. ഈ രൂപാന്തരീകരണമാണ് ലോകത്തിന് ഇന്ന് ആവശ്യം. ക്രൈസ്തവീകതയിൽ അമാനുഷികമായിട്ടൊന്നുമില്ല, കുറുക്കുവഴികളും അതിലില്ല. ക്ഷമയുടെയും നിലത്ത് വീണലിയുന്ന വിത്തിൻ്റെയും വിനയത്തിൻ്റെയും യുക്തിയാണതിലുള്ളത്. മലയെ മാറ്റാൻ കരുത്തുള്ള കടുകുമണിയോളമുള്ള വിശ്വാസത്തിൻ്റെ യുക്തിയാണ് ഈ ലോകത്തെ നവീകരിക്കാൻ ദൈവം ക്രൈസ്തവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ചരിത്രത്തെയും ഈ പ്രപഞ്ചത്തെയും രൂപാന്തരപ്പെടുത്താൻ പോരുന്ന നിരന്തരമായ സ്നേഹപ്രവാഹത്തിൻ്റെ സ്രോതസ്സാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ഓരോ ദിനത്തിലും സൂര്യൻ മങ്ങിമറയുമ്പോൾ കൂടെ ചരിക്കുന്ന ഉദ്ധിതനായ ക്രിസ്തു പറയുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന്. ഞങ്ങളുടെ പ്രത്യാശ കെട്ടുപോകാതെ തുണയായി നിൽക്കുന്ന അങ്ങേ അതിരറ്റ വാത്സല്യത്തിനും അസ്തമിക്കാത്ത സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും ദൈവമേ നന്ദി, നന്ദി. സന്ധ്യമയങ്ങുന്നു, പകൽ തീരാറായി. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാലും വസിച്ചാലും. KS ചിത്ര ആലപിച്ച ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ഫാദർ ജേക്കബ് കല്ലറയ്ക്കലാണ്. 50s ആരംഭത്തിൽ ഫാദർ കല്ലറയ്ക്കൽ ചിട്ടപ്പെടുത്തിയ ഈണത്തിന് നവമായ സംഗീതാവിഷ്കാരം നൽകിയത് ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച പരിശുദ്ധ ദിവ്യകാരുണ്യ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണ്.